mambo, mambo Italiano, go, go, go. You mixed up a Siciliano, all you Calabrese do the mambo like a crazy with a hey mambo. You don't wanna tarantella, hey, hey mambo. No more mozzarella, hey mambo.
സുപ്രഭാതം. ഇന്ന് ഓഗസ്റ്റ് 4. വെറും 36 വയസ്സ് വരെ ജീവിച്ചിട്ട് ഇന്നത്തെ ദിവസം ആത്മഹത്യ ചെയ്ത, എന്നാൽ ചിലരുടെ വീക്ഷണത്തിൽ കൊല്ലപ്പെട്ട ഒരു സ്ത്രീയുടെ ഹെയ്ലീസ് കോമറ്റ് പോലെ ലോകമെമ്പാടും പ്രകാശിച്ച് കത്തിയ ജീവിതമാണ് നമ്മുടെ വിഷയം. 16-ാമത്തെ വയസ്സിൽ വീണ്ടും ഓർഫനേജിലേക്ക് മടങ്ങാതിരിക്കാനുള്ള മാർഗത്തിനായി ആയിടെ പരിചയപ്പെട്ട ഒരു സാധാരണക്കാരനെ കല്യാണം കഴിച്ചു. 4 വർഷം കഴിഞ്ഞ് ഒരു ഫോട്ടോഗ്രാഫറിനെ പരിചയപ്പെട്ടപ്പോൾ അവൻ്റെ സ്വാധീനം വഴി 20th Century Fox കമ്പനിയിൽ മോഡൽ ആയി ജോലി ചെയ്യാനുള്ള ഓഫർ വന്നപ്പോൾ അതിൻ്റെ നിബന്ധന അവിവാഹിത ആയിരിക്കണം, അത് കണ്ണുമടച്ച് സ്വീകരിച്ച് കോൺട്രാക്റ്റ് ഒപ്പിട്ടു. അങ്ങനെ ഫസ്റ്റ് വിക്കറ്റ് പോയി, ആദ്യത്തെ ഡൈവോഴ്സ്. മാസികകൾക്കും കലണ്ടറുകൾക്കും പിന്നപ്പ് ഗേളായിട്ട് 50-കളുടെ ആരംഭത്തിൽ നമ്മുടെ സിൽക്ക് സ്മിതയെപ്പോലെ വളരെയധികം ധൈര്യവും എപ്പിഡെർമിസ് എക്സ്പോഷറും നടത്താനുള്ള സൽമനസ് കാട്ടിയപ്പോൾ ആ വഴിക്ക് നല്ല പേരെടുത്തു എന്ന് മാത്രമല്ല, ഷിക്കാഗോക്കാരൻ ഹ്യൂ ഹെഫ്നർ 1953 തൻ്റെ മാസിക തുടങ്ങിയപ്പോൾ നോർമ ജീൻ അതിൻ്റെ സെൻറ്റർ ഫോൾഡായി ചരിത്രം സൃഷ്ടിച്ചു. ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അപ്സര സ്ത്രീയായി, പിന്നെ അങ്ങോട്ട് ഉരുട്ടിപ്പിടുത്തമായി. കാരണം മാർക്കറ്റിംഗുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ സെക്സ് സെൽസ്, കാമം നന്നായി ചിലവാകും. സിനിമകളിൽ ചരക്ക് നന്നായി ചിലവഴിയാൻ തുടങ്ങിയപ്പോൾ തൻ്റെ സിനിമയിൽ പരിചയസമ്പന്നനായ സുഹൃത്തിൻ്റെ ഉപദേശം നടപ്പിലാക്കി. നോർമ ജീൻ ബേക്കർ മാരിലിൻ മൺറോ ആയി. നായകനും നായികയ്ക്കും കേൾക്കാൻ ഇമ്പമുള്ള പേര് വളരെ പ്രധാനമായത് കാരണമാണല്ലോ മുഹമ്മദ് യൂസുഫ് ദിലീപ് കുമാറായത്, ഇസൂർ ഡാനിയലോവിച്ച് ഡാംസ്കി കേക്ക് ഡേഗ്ലസ് ആയി മാറുന്നത്, സരസ്വതീ ദേവി ശാരദയാകുന്നത്, സത്യനേശൻ നാടാറ് സത്യനാവുന്നത്. 200 മില്യൺ ഡോളർ വരെ ബോക്സ് ഓഫീസ് പടങ്ങൾ വാരി. ഇന്നത്തെ കണക്കിൽ പറഞ്ഞാൽ 2000 മില്യൺ ഡോളർ. അതിൻ്റെ കൂട്ടത്തിൽ 2-ാമത്തെയും 3-ാമത്തെയും വിവാഹങ്ങൾ. 2-ാമത്തെ വിക്കറ്റ് സിംഗിൾ ഓവറിൽ പോയി, 9 മാസം കഴിഞ്ഞ് പിരിഞ്ഞെങ്കിലും ജോ ആണ് മാരിലിൻ്റെ ശവാടക്കിൻ്റെ ഇടപാടുകൾ ചെയ്തതും പിന്നെ ആഴ്ചയിൽ 3 ദിവസം കല്ലറയിൽ റോസപ്പൂക്കൾ എത്തിച്ചു കൊടുക്കുന്നത്, 20 വർഷത്തേക്ക്. ഈ 2-ാം ഭർത്താവ് ജോ ഡിമാജിയോ ബേസ്ബോൾ മേഖലയിൽ നമ്മുടെ ഗാവസ്കർ അല്ലെങ്കിൽ കപിൽ ദേവ് പോലെയാണ് അമേരിക്കയിൽ. 3-ാമത്തെ വിവാഹം 5 വർഷം നിലനിന്നു. ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ പോലെയുള്ള അമേരിക്കൻ ക്ലാസിക് നാടകങ്ങൾ എഴുതിയ ആർതർ മില്ലറുമായിട്ടുള്ളത്. ഇന്നത്തെ ദിവസം കാലിഫോർണിയയിൽ തൻ്റെ വീട്ടിൽ നടന്ന ദാരുണമായ അന്ത്യത്തിൻ്റെ ഒപ്പം നടന്ന സംഭവങ്ങളും കോൺസ്പിറസി തിയറികളും ഒന്നിച്ചുകൂടി വിളമ്പാം. നിങ്ങളുടെ ഉചിതം പോലെ മുറത്തിൽ പേറ്റി വേണ്ട ഭാഗങ്ങൾ എടുത്ത് ഉൾക്കൊള്ളാൻ. JFK അനുജൻ അറ്റോർണി ജനറൽ ബോബി കെനഡിയും ആരെയും ഭയക്കാതെ ആത്മാർത്ഥമായി അമേരിക്കയെ വൃത്തിയാക്കാൻ ശ്രമിക്കുന്ന കാലം, അതായത് മാഫിയ പോലെയുള്ള കൊള്ളസംഘങ്ങളെ നിഷ്കാരണ്യം ജയിലിൽ കയറ്റുക, കൈക്കൂലി മേടിക്കുന്ന ജിമ്മി ഹോഫ പോലെയുള്ള യൂണിയൻ നേതാക്കന്മാരെ ഒതുക്കുക എന്നിങ്ങനെ അമേരിക്കക്കാരുടെ നന്മയ്ക്ക് വേണ്ടി പൊരുതുന്നു. പക്ഷേ ഇവരുടെ അപ്പൻ ജോസഫ് കെനഡി പറഞ്ഞിട്ടാണ് ഷിക്കാഗോയിലെ ബൂത്തുകളിൽ മാഫിയക്കാർ കൃത്രിമപ്പണി കാട്ടി പ്രൈമറി ഇലക്ഷനിൽ JFK ജയിപ്പിച്ചത് എന്നുള്ളത് ഈ പൊട്ടന്മാരെങ്ങനെയാണ് മറക്കുന്നത് എന്നുള്ള നിലപാടിൽ മാഫിയക്കാരും. അതിനാൽ ഹോഫ മാഫിയ പോലെയുള്ളവർ കെനഡി സഹോദരന്മാരെ നാറ്റിക്കാൻ അവരെക്കുറിച്ചുള്ള മാലിന്യം തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോഴതാ മാലിൻ മൺറോ JFK സിനിമാക്കാരൻ സ്യാലൻ വഴി കെനഡി സഹോദരന്മാരെ പരിചയപ്പെടുന്നു. താമസിയാതെ അടുത്ത് എന്ന് വെച്ചാൽ ചർമ്മങ്ങൾ ഉരുമി ഇടപഴകാൻ തുടങ്ങുന്നു. ലോസ് ആഞ്ചലസിൽ അളിയൻ പീറ്റർ ലോഫോർഡിൻ്റെ വീട്ടിലായി സഹോദരന്മാരുടെ മാരിലിൻ മൺറോയുമായുള്ള അവിഹിത ബന്ധം. അതറിഞ്ഞ് കെനഡി എതിരാളികൾ അവിടുത്തെ കിടപ്പറകളും മാരിലിൻ്റെ വീടും ഫോണുമൊക്കെ ബഗ് ചെയ്തു, വേണ്ടുവോളം ചെളി കോരിയെടുക്കാൻ. അളിയൻ പീറ്റർ തൻ്റെ പ്രസിദ്ധിക്ക് വേണ്ടി ഫ്രാങ്ക് സിനാട്രയുടെ കാല് പിടിച്ച് അവരുടെ റാറ്റ് പാക്ക് എന്ന സംഘത്തിൽ ഉള്ള കാലം. ഫ്രാങ്ക് സിനാട്രയ്ക്ക് പാട്ടിലും ഹോളിവുഡിലുമൊക്കെ ചാൻസ് ഉണ്ടാക്കി കൊടുത്തതാണേല് ഷിക്കാഗോ മാഫിയ ബോസ്. അങ്ങനെ വേറൊരു കൊണസ്റ്റ് ഇതിൻ്റെ ഇടയിൽ. പാവം മാരിലിൻ അടുത്ത സുഹൃത്തുക്കളോട് താൻ താമസിയാതെ ബോബി കെനഡിയെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. മാരിലിൻ മരിച്ച രാത്രിയിലെ ഓഡിയോ ടേപ്പിൽ ഏകദേശം ഇതാണ് സംഭാഷണം. ബോബിയും മാരിലിനും അങ്ങോട്ടും ഇങ്ങോട്ടും അലറുകയാണ്. ഇടയ്ക്ക് അളിയൻ പീറ്ററിൻ്റെയും ശബ്ദം കേൾക്കാം. ബോബി കൂടെ കൂടെ ചോദിക്കുന്നു, വെയർ ഇസ് ഇറ്റ്? വെയർ ഇസ് യുവർ ഡയറി? ഐ നീഡ് ഇറ്റ്. ഐ ഹാവ് ടു പ്രൊട്ടക്റ്റ് മൈ ഫാമിലി. മരിച്ചതിൻ്റെ പിറ്റേന്ന് ബോബിയുടെ കീഴിലുള്ള FBI മാരിലിൻ്റെ വീട് റെയ്ഡ് ചെയ്ത് ബഗ് ചെയ്തിരുന്ന ഓഡിയോ ടേപ്പുകളും മറ്റും എല്ലാം ബോബിയുടെ ഓഫീസുകൾ എത്തിച്ചു. ബാക്കിയുള്ള ചരിത്രങ്ങളെല്ലാം നമുക്കറിയാം. ഒരു വർഷം കഴിഞ്ഞ് JFK വധിക്കപ്പെട്ടതോടെ എല്ലാം പൂർത്തിയായി. പക്ഷേ അവളുടെ രാവുകൾ എന്ന് വിളിക്കാവുന്ന ആ ടേപ്പുകൾ കെനഡി സഹോദരന്മാരുടെ സീൽക്കാരങ്ങളും മറ്റും അടങ്ങുന്നത് ഇന്ന് ആരുടെയോ പക്കലുണ്ടെന്നാണ് ABC TV അവകാശപ്പെടുന്നത്. ബാർബിറ്റുറേറ്റ്സ് ഓവർഡോസ് ആണ് മരണകാരണം. തൻ്റെ പ്രതീക്ഷകൾ തകർന്നതിൻ്റെ തീവ്രമായ ദുഃഖത്തിലെടുത്തോ അതോ ഫൗൾ പ്ലേ ഉണ്ടോ? ഒരു നിശ്ചയവുമില്ല. പക്ഷേ ഗ്രീക്ക് ട്രാജഡികളിൽ പറയാറുള്ള ഒരു ഫേറ്റൽ ഫ്ലോവിനെ കുറിച്ച് വെറുതെ അനുബന്ധം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നിർത്താം. ഫേറ്റൽ ഫ്ലോ ചീത്ത കാര്യം മാത്രമല്ല നല്ല കാര്യവുമാകാം എന്നാണ് ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നത്. പ്രഥമ ദൃഷ്ട്യാ ശൃംഗാരലോലുപരായിരുന്നു എന്നുള്ളതാണ് പെട്ടെന്ന് ഫേറ്റൽ ഫ്ലോ ആയിട്ട് തോന്നുന്നത്. എന്നാൽ അതീവമായ രാജ്യസ്നേഹം കാണിക്കാതെ ഒരു സാമട്ടിൽ മാഫിയക്കെതിരെയുള്ള അന്വേഷണം പേരിന് നടത്തിയിരുന്നെങ്കിൽ കെനഡി സഹോദരന്മാർക്ക് ഒരുപക്ഷെ നീണ്ട ആയുസ് ഉണ്ടാകാമായിരുന്നു. അതിനാൽ ഈ കെനഡി ട്രാജഡിയിലെ ഫേറ്റൽ ഫ്ലോ വാസ്തവത്തിൽ അതീവ രാജ്യസ്നേഹമല്ലേ എന്നുള്ള ചോദ്യചിഹ്നത്തിൽ അടിയൻ നിർത്തുന്നു. മാളോകർക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിലുള്ള സമ്പത്തും നേർന്നുകൊണ്ട് കണ്ടതൊക്കെ ചിന്തിക്കുന്ന ഒരു കുമരകംകാരൻ.